ഇന്റർനാഷണൽ ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നിവയിൽ വിദഗ്ധനായ ബിനോയ് കെ കടവൻ നമ്മളോടൊപ്പം ചേരുന്നു. ബിനോയ് നമസ്കാരം.
നമസ്കാരം.
ബിനോയ്, ഓസ്ട്രേലിയയിൽ ഒരു വ്യക്തി ഓസ്ട്രേലിയയിൽ പൗരത്വം സ്വീകരിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു. മറ്റെന്തൊക്കെ അവകാശങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ ഓസ്ട്രേലിയൻ പൗരത്വം സ്വീകരിക്കുമ്പോൾ നഷ്ടമാകുന്നത് എന്ന് ഒന്ന് വിവരിക്കാമോ?
ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന വോട്ടവകാശം, നമ്മൾക്ക് നമ്മുടെ ഭരണഘടന പ്രകാരമുള്ള പല സ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിന് പങ്കെടുക്കുവാനുള്ള അവകാശം എല്ലാം നമുക്ക് നഷ്ടപ്പെടും. കൂടാതെ നമ്മുടെ പബ്ലിക് എംപ്ലോയ്മെന്റ്, അതായത് പല സർക്കാർ സ്ഥാപനങ്ങളിലും പല കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനും ആ ജോലിക്ക് ജോലി ചെയ്യാനുമുള്ള അവകാശവും നമുക്ക് നഷ്ടപ്പെടും. കൂടാതെയുള്ള നഷ്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണ കൂടുതലായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങളിലും നമ്മൾ മത്സരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ് പലപ്പോഴും നമ്മുടെ സീറ്റുകളെല്ലാം റിസർവ് ചെയ്തിരിക്കുന്നത്. ആ അതിൽ പങ്കാളിയാകാനും ആ പർട്ടിക്കുലർ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനുമുള്ള ഒരു അവകാശം നമുക്ക് നഷ്ടപ്പെടും.
ബിനോയ്, ഇങ്ങനെ എടുത്തു പറയാവുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബിനോയ് സൂചിപ്പിക്കുന്നത് വ്യക്തമാക്കാമോ?
നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ആരും സ്വപ്നം കാണുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് ടെക്നോളജി, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ് ഓഫ് ടെക്നോളജി. അങ്ങനെ വളരെ പ്രഗത്ഭമായ സാങ്കേതിക, മാനേജ്മെന്റ്, സയൻസ്, റിസർച്ച് സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഉള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൻസിനെ മാത്രം ഉദ്ദേശിച്ചുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്രഗത്ഭരായ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ സ്ഥാപനങ്ങളിൽ നടക്കുമ്പോൾ. അതിന്റെ മുഖ്യമായ ചെലവ് വഹിക്കുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ അത് കൂടുതലായിട്ടും ഓൾവേസ് കൂടുതലായിട്ടും ലക്ഷ്യം വെക്കുന്നതും ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. അപ്പോ ആ കാറ്റഗറിയിലേക്കുള്ള ആ മത്സരത്തിൽ, ഫോർ എക്സാമ്പിൾ ആ ഒരു എൻട്രൻസ് ടെസ്റ്റിൽ എഴുതാനും അതിൽ പങ്കെടുക്കാനുള്ള അവകാശം നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന രണ്ട് കാറ്റഗറിയിൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ ആരെങ്കിലും ഇന്ത്യൻ ആയിരുന്നു, പക്ഷെ നമ്മളൊരു ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ, അപ്പോൾ അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന കാറ്റഗറിയിൽ നമുക്കിപ്പോ അവർക്ക് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള കാറ്റഗറിയിലല്ല, നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ള കാറ്റഗറിയിൽ. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സീറ്റുകൾ വളരെ വളരെ കുറവായിരിക്കും. നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു നിശ്ചിത ശതമാനം സീറ്റുകളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കൂടാതെ ഫീസ് നിരക്കും അതിനനുസരിച്ച് കൂടുതലായിരിക്കും.
ഓക്കെ ബിനോയ്, അത് കൂടാതെ തന്നെ വിദ്യാഭ്യാസപരമല്ലാത്ത ചില മേഖലകൾ പലർക്കും സംശയമുള്ളത് സ്വത്തുക്കൾ, പരമ്പരാഗതമായി ലഭിക്കുന്ന സ്വത്തുക്കൾ, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിക്കണം അല്ലെങ്കിൽ കൃഷിഭൂമി വാങ്ങണം, ഇതേക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതലായി വിവരിക്കാമോ?
ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു ഫോറിൻ സിറ്റിസണ് ഇന്ത്യയിൽ സ്വത്ത് വാങ്ങുന്നതിൽ തടസ്സമില്ല. പക്ഷേ അത് കൃഷിഭൂമി വാങ്ങിക്കുന്നതിനും ഈ എസ്റ്റേറ്റ് ഭൂമി വാങ്ങിക്കുന്നതിനും ഫാം ലാൻഡുകൾ വാങ്ങിക്കുന്നതിനും തടസ്സമുണ്ട്. അല്ലാത്ത ഒരു രീതിയിൽ ഭൂമി വാങ്ങിക്കുന്നതിനും സാധാരണയുള്ള ബാരൻ ലാൻഡ് വാങ്ങിക്കുന്നതിനും തടസ്സമില്ല. പക്ഷേ അതിന്റെ ഫണ്ടുകൾ വരുന്നതും അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതെല്ലാം അത് റിസർവ് ബാങ്കിന്റെ പെർമിഷനോട് കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ.
അപ്പൊ ഇപ്പോൾ തടസ്സമില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കേണ്ടതുണ്ടോ?
ആ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ അവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. അവർക്ക് ഈ വന്ന് ഈ കാർഡിന്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനും പ്രോപ്പർട്ടി വാങ്ങിക്കാനും എല്ലാ അവകാശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷെ അവിടെയാണെങ്കിലും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെങ്കിലും പീപ്പിൾ ഓഫ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും അവർക്ക് ഈ കാർഷിക മേഖലയിലും അല്ലാതെയുള്ള കാർഷിക അനുബന്ധ മേഖലകളിലും സ്ഥലം വാങ്ങിക്കാനും അതനുസരിച്ചുള്ള പ്രക്രിയയിൽ ഏർപ്പെടാനും അവർക്ക് തടസ്സമുണ്ട്.
അപ്പോൾ ബിനോയ്, ഈ ഡ്രൈവേഴ്സ് ലൈസൻസ്, റേഷൻ കാർഡ്, പാൻ കാർഡ് എന്നിവ, ആ രേഖകൾക്കൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയതിനു ശേഷം?
റേഷൻ കാർഡ് സാധാരണ നമുക്ക് നോർമലി കാര്യം, റേഷൻ കാർഡ് നമുക്ക് ഒരിക്കലും നിലനിൽക്കില്ല. റേഷൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് റേഷൻ കാർഡ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ നമ്മളത് കഴിഞ്ഞ് നമ്മുടെ സിറ്റിസൺഷിപ്പ് പോകുന്നതോടുകൂടി റേഷൻ കാർഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം അതിന്റെ വാലിഡിറ്റി അതേപോലെ തന്നെ നിലനിൽക്കും. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് നമ്മളൊരു പ്രൊസീജിയർ കഴിഞ്ഞ് കിട്ടുന്നതായതുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൻസ് ഇപ്പം മാറിയെന്നോർത്ത് അത് ഇല്ലാതാവുന്നില്ല.
ഡ്രൈവേഴ്സ് ലൈസൻസ് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയതിനു ശേഷവും തിരിച്ച് നാട്ടിൽ പോവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ്.
ഉപയോഗിക്കാൻ സാധിക്കും.
ഇനി മറ്റൊരു കാര്യം, ചിലർക്ക് തിരിച്ച് ഇന്ത്യൻ പൗരത്വം തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹം തോന്നി, അതിന് എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്?
അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അനുസരിച്ച് കുറച്ച് രീതികൾ പറയുന്നുണ്ട്. അതനുസരിച്ച് മാത്രമേ ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, നമ്മൾ ഒന്നല്ലെങ്കിൽ ഇന്ത്യൻ ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ ഡിസെന്റ്, നമ്മൾ ഒരു ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ബൈ രജിസ്ട്രേഷൻ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുള്ള ഒരാൾ, 5 വർഷമായിട്ട് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുള്ള ഒരാൾ 1 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. അത് വെച്ചിട്ട് പിന്നെ അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും. അതല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓവർസീസ് സിറ്റിസൺഷിപ്പിന്റെ ഇന്ത്യ കാർഡുള്ള ഒരാൾക്ക് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ഞാൻ റിലിങ്ക്വിഷ്, അതായത് ഞാൻ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്കൊരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല.
എന്നാലും അത് കുറച്ചും കൂടെ എളുപ്പമാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു.
എളുപ്പമാകാൻ സാധ്യതയുണ്ട്, കാരണം തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ എന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പ്രൊസീജിയർ അല്ല. അതൊരു കാര്യം, നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്ത് അതിനു മുമ്പ് അത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് മുമ്പിൽ വന്ന് മിനിസ്ട്രി എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് ഗ്രാന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സാധാരണ നമ്മളൊരു ഫോറിനർ കല്യാണം കഴിച്ച് വന്ന ഒരു യുവതി കല്യാണം കഴിച്ച് വരുവാണെങ്കിൽ അവർക്ക് അത് അപ്ലൈ ചെയ്യാം. പക്ഷെ അത് 7 വർഷം അവരിവിടെ കംപ്ലീറ്റ് ചെയ്യണം. ബാക്കിയുള്ള എല്ലാത്തിനെയും കാലാവധി വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 5 വർഷം നമ്മൾക്ക് ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഉണ്ട്, 1 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എലിജിബിൾ ആകുക. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒബ്ജെക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് കിട്ടാനായിട്ട് താരതമ്യേന എളുപ്പമാണ്.
ബിനോയ്, ഇത്രയും നേരം SBS റേഡിയോയോട് ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ചും ഓസ്ട്രേലിയൻ പൗരത്വത്തെ കുറിച്ചും സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി.